സുപ്രഭാതം. ഇന്ന് ഒക്ടോബർ 8. ഇന്ന് വാർ ആൻഡ് പീസിനെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു. ടോൾസ്റ്റോയുടെ പുസ്തകമല്ല, ശരിക്കുമുള്ള യുദ്ധവും സമാധാനവും. ഞാനിവിടെ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന തൊഴില് സെയിൽസ് ആയതിനാൽ കസ്റ്റമേഴ്സിൻ്റെ ഓഫീസുകളിൽ കയറി ഇറങ്ങി മീറ്റിങ്ങുകൾ നടത്തുന്നതാണ് പ്രധാന പണി. അങ്ങനെ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ, കാപ്പിരി വർഗക്കാരൻ, അയാളുടെ അസിസ്റ്റൻ്റ് പാകിസ്ഥാൻകാരനൊരു അലിയുമായി ഞാൻ കുശലം പറഞ്ഞ് പിരിയുന്നതിനിടയിൽ തമാശക്കാരൻ കർബൻ ചോദിച്ചു, പറഞ്ഞ പോലെ നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും കീരിയും പാമ്പും പോലെയല്ലേ സ്ഥിരം യുദ്ധം ചെയ്യുന്നവർ? ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ വിഷമിക്കുന്നതിനിടയിൽ ആലി ചാടിക്കയറി പറഞ്ഞു, യുദ്ധമൊക്കെ ഓൾഡ് ഫാഷൻഡ് ആയല്ലോ. ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചാണ് ഞങ്ങൾ തമ്മിലുള്ള പക തീർക്കുന്നത്. ഹാവു രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് ഞാൻ വേഗം അവിടുന്ന് സ്ഥലം വിട്ടു. തിരിച്ച് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഒന്നാം ലോകമഹായുദ്ധത്തിലെ വൈക്ലബ്യമുണ്ടാക്കിയ സംഭവം ഓർമ്മിച്ചത്. 1914 ഡിസംബർ മാസത്തിൽ യുദ്ധം തുടങ്ങി 2 മാസത്തിനുള്ളിൽ ഏകദേശം 200,000 പട്ടാളക്കാർ 2 ഭാഗത്തും കൂടി മരിച്ചത് കണ്ടിട്ട് അവർക്ക് തെല്ലൊരു ശമനം കിട്ടാൻ ക്രിസ്മസിൻ്റെ ആഴ്ചയിൽ ടെമ്പററി സീസ് ഫയറിനായി പോപ്പ് ബെനഡിക്ട് അപേക്ഷിച്ചെങ്കിലും 2 കൂട്ടരും കൂട്ടാക്കിയില്ല. ക്രിസ്മസിൻ്റെ തലേദിവസം രാത്രി നടന്ന സംഭവം ബ്രിട്ടീഷ് റോയൽ വാർവിക്ഷെയർ 1st ബറ്റാലിയനിൽ മെഷീൻ ഗണ്ണറായിരുന്ന ബ്രൂസ് ബ്രെയിൻ ഫാദറിൻ്റെ ദൃക്സാക്ഷി മൊഴിയിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ജർമ്മൻ ട്രെഞ്ച്, നോ മാൻസ് ലാൻഡ്, ബ്രിട്ടീഷ് ട്രെഞ്ച്, അങ്ങനെയാണല്ലോ ലേ ഔട്ട്. രാത്രി ഏകദേശം 10 മണിയോടുകൂടി ജർമ്മൻ ട്രെഞ്ചിൽ നിന്നും വലിയ കൂക്കുവിളിയും ബഹളവുമൊക്കെ കേൾക്കാം. അത് കഴിഞ്ഞപ്പോൾ ഇത് കേട്ടു. പിന്നെ ആ ഭാഗത്ത് നിന്ന് ഒരുത്തൻ ഇംഗ്ലീഷിൽ, പക്ഷേ കനത്ത ജർമ്മൻ ആക്സെൻറ്റിൽ, കം ഓവർ ടു നോ മാൻസ് ലാൻഡ് എന്ന് വിളിച്ചു കൂവി. ഏതോ ധീരശാലി ബ്രിട്ടീഷുകാരൻ രണ്ടും കൽപ്പിച്ച് ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സേഫായിട്ട് വരാം എന്ന് വിളിച്ചു കൂവിയപ്പോൾ അറച്ചും മടിച്ചും ബാക്കിയുള്ളവരും ഈ ബ്രൂസും അവിടെ ചെന്നപ്പോൾ ഉണക്ക ഇറച്ചി, വൈന്, ബ്രാൻഡി, സിഗരറ്റ്, കേക്ക്, വമ്പിച്ച ആഘോഷം. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചവർ തമ്മിൽ വെളുപ്പാൻ കാലം വരെ കുടിച്ചും തിന്നും ഡാൻസ് ചെയ്തും അവർ 2 കൂട്ടരും സൈലൻ്റ് നൈറ്റ് മുഴുവനായി ആഘോഷിച്ചതിനാൽ പിറ്റേന്ന് പണിക്ക് കയറാൻ 2 പേരും താമസിച്ചു. ഉച്ച കഴിഞ്ഞ് വീണ്ടും നോർമൽ വെടിവെപ്പ് തുടങ്ങാൻ. തലേദിവസം രാത്രിയിലെ സംഭവം അറിഞ്ഞിട്ട് ബ്രിട്ടീഷ് ജനറൽ ഹൊറസ് സ്മിത്ത് ഡോറിയൻ പിറ്റേന്ന് പട്ടാളക്കാരെയെല്ലാം വിളിച്ച് നല്ല ഡോസ് കൊടുത്തു. എന്ത് പോക്കിർത്തരമാണ് നിങ്ങൾ ഇന്നലെ ചെയ്തത്, മേലിൽ ആവർത്തിക്കരുത്. എന്നിട്ട് പ്രൈവറ്റായിട്ട് സ്ക്വാഡ്രൺ ലീഡേഴ്സുമാരെ വിളിച്ച് ഉപദേശിച്ചു, ഇത് വീണ്ടും സംഭവിച്ചാൽ തങ്ങൾ എന്തിനാ ഈ മര്യാദക്കാരായ മനുഷ്യരെ വെറുതെ കൊല്ലുന്നത് എന്നിവർ ചോദിച്ചു തുടങ്ങും. അതോടെ നമ്മുടെ കഥ കഴിയും. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, എല്ലാ രാജ്യത്തെയും നേതാക്കൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിരിക്കും. അമേരിക്കയാണേൽ ആൻറ്റി കമ്മ്യൂണിസം എന്ന വ്യാജേന തോക്കും പീരങ്കിയും ഒക്കെ ഉണ്ടാക്കി വിൽക്കാൻ വിയറ്റ്നാം യുദ്ധം ചെയ്തു. മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഗംഭീരമായി വളർന്നു. സാധാരണക്കാർക്ക് ധാരാളം ജോലി. ആർമമെൻ്റ്, ഓയിൽ ഇൻഡസ്ട്രി, അവിടങ്ങളിലൊക്കെ വമ്പിച്ച ലാഭവും. ഇന്ത്യയും പാകിസ്ഥാനും ഹിന്ദു മുസ്ലിം വഴക്ക് അല്ലെങ്കിൽ കാശ്മീർ ഫ്രീഡം എന്നൊക്കെ ഓരോ ഒഴിവ് കിഴിവ് പറഞ്ഞ് വലിയ ഡിഫൻസ് ബഡ്ജറ്റ് രണ്ട് കൂട്ടരും ഉണ്ടാക്കിയിട്ട് ഇരുവശത്തെയും പട്ടാള മേധാവികളും ഉന്നത നേതാക്കളും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഫൈറ്റർ ജെറ്റ്സ്, മിസൈൽസ്, ആർട്ടിലറി എന്നിവയിൽ നിന്നും കമ്മീഷൻ മേടിച്ച് പോക്കറ്റിലാക്കുന്നു. കുമരകം പോലെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും പട്ടാളത്തിൽ ചേരുന്ന കുറേ പേര് മരിക്കുന്നു. അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി. ഇനി മാർക്ക് ട്വെയിനിൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് നിർത്താം. മാർക്ക് ട്വെയിൻ 1905 സ്പെയിൻ അമേരിക്ക, ഫിലിപ്പീൻസ് അമേരിക്ക പോലെയുള്ള യുദ്ധങ്ങൾ കണ്ടിട്ട് എഴുതിയ ഒരു കഥയാണ്. പക്ഷെ അത് പ്രസിദ്ധീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. തൻ്റെ ഇലസ്ട്രേറ്റർ കാരണം ആരാഞ്ഞപ്പോൾ മാർക്ക് ട്വെയിൻ വിശദീകരിച്ചു, ബിക്കോസ് ഐ ഹാവ് ടോൾഡ് ദ ഹോൾ ട്രൂത്ത് ഇൻ ദിസ് സ്റ്റോറി ആൻഡ് ഓൺലി ഡെഡ് മെൻ ക്യാൻ ടെൽ ദ ട്രൂത്ത് ഇൻ ദിസ് വേൾഡ്. ഇറ്റ് ക്യാൻ ബി പബ്ലിഷ്ഡ് ആഫ്റ്റർ ഐ ആം ഡെഡ്. മാർക്ക് ട്വെയിൻ മരിച്ചിട്ട് 13 വർഷം കഴിഞ്ഞ് ഇറങ്ങിയ ദ വാർ പ്രേയറിൻ്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ്. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഞായറാഴ്ച കുർബാനയിൽ പാതിരി പ്രസംഗിക്കുകയാണ്. അതായത് നമ്മുടെ ഗ്രാമത്തിലെ യുവാക്കൾ യുദ്ധത്തിൽ പോയി വിജയിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്നൊക്കെ. പ്രസംഗം തീർന്നപ്പോൾ അവിടങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു പ്രായം ചെന്ന മനുഷ്യൻ, നീണ്ടു നരച്ച താടിയുണ്ട്, നിലത്ത് മുട്ടുന്നവരെ ഒരു ലോഹ ഇട്ടിട്ടുണ്ട്, കണ്ടാൽ ഒരു ദിവ്യനെ കൂട്ടിരിക്കുന്നയാൾ, അങ്ങേര് വന്ന് അൽത്താരയിൽ കയറി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ ദൈവസന്നിധിയിൽ നിന്നും എത്തിയിരിക്കുന്ന ഒരു ദൂതൻ മാത്രമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ രാജ്യം യുദ്ധത്തിൽ വിജയിക്കട്ടെ എന്ന് അപേക്ഷിച്ചതിൻ്റെ മറുഭാഗം നിങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടി മാത്രമാണ് മിശിഹ എന്നെ ഇവിടേക്ക് വിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തിട്ട് അങ്ങേരുടെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം മാർക്ക് ട്വെയിനിൻ്റെ വാക്കുകൾ തന്നെ പറയാം. ഓ ലോർഡ്, അവർ ഗോഡ്, ഹെൽപ്പ് അസ് ടു ചിയർ ദേർ സോൾജേഴ്സ് ടു ബ്ലഡി ഷ്രെഡ്സ് വിത്ത് അവർ ഷെൽസ്. ഹെൽപ്പ് അസ് ടു കവർ ദേർ സ്മൈലിംഗ് ഫീൽഡ്സ് വിത്ത് ദ പെയിൽ ഫോംസ് ഓഫ് ദ പാട്രിയോട്ടിക് ഡെഡ്. Help us to lay waste their humble homes with a hurricane of fire. Help us to wring the hearts of their unoffending widows with unavailing grief. Help us to turn them out roofless with little children to wander in rags, in hunger and thirst. O Lord, make heavy their steps. Water their way with tears. Stain the white snow with the blood of their wounded feet. We ask it in the spirit of love to you, sweet Jesus, who is the ever faithful refuge and friend of all that are sore and seek his aid with humble hearts. Amen. എന്നിട്ട് മാർക്ക് ട്വെയിൻ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. It was believed afterward that the man was a lunatic because there was no sense in what he said. നമ്മുടെ ഒക്കെ രാജ്യങ്ങളുടെ വാർ ആൻഡ് പീസ് കഥയിൽ കൂടുതൽ പേജുകൾ പീസിന് വേണ്ടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രോതാക്കൾക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് പാകിസ്ഥാനി കസ്റ്റമേഴ്സുമായി തോളുരുമി ജീവിക്കുന്ന ഒരു കുമരകംകാരൻ.